പിതാവിനും പുത്രനും പരിശുദ്ധ അർഹായിക്കും സ്തുതി ആദ്യം മുതലെന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ തന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാരാജാവേ നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മർത്ഥ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് നിവേഷിച്ചുകൊള്ളണമേ. ആമീൻ. ദൈവമായ കർത്താവെ, ഇന്ന് ഈ സന്ധ്യയിൽ നിന്റെ തിരുവചനം ഞങ്ങൾക്ക് അവിടുന്ന് പുരസ്കരിച്ച് അറിയിച്ചു തരണമേ. നിന്റെ അർത്ഥമേറിയ വചനങ്ങളെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ അവിടുന്ന് യോഗ്യതയുള്ളവരാക്കണമേ. നിന്റെ അത്ഭുതമേറിയ വചനങ്ങൾ, ആഴമേറിയ കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ഞങ്ങളെ നടത്തണമേ. വചന ശുശ്രൂഷിക്കുന്ന അടിയനോടും ഇത് ശ്രവിക്കുന്ന നിന്റെ ദാസികളോടും അവിടുത്തെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് ഞങ്ങളിൽ അവിടുന്ന് വർദ്ധിക്കണമേ. അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവത്തിന്റെ തന്നിതരുനാമത്തിൽ പ്രിയ സഹോദരങ്ങൾക്ക് വന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഈ ഒരു അവസരം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുകയും ഇതിന്റെ എല്ലാ പ്രവർത്തകരോടും പ്രത്യേകമായ സന്തോഷവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ പ്രധാന ചുമതല വഹിക്കുന്ന ശാന്തമ്മ ആന്റി എന്നോട് വീണ്ടും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഞാനിതിനെ സമ്മതിച്ചത്. എന്നോട് ആവശ്യപ്പെട്ടതിലുള്ള സന്തോഷം അറിയിക്കുന്നു. നമ്മളിത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച ഇതിന്റെ ഒരു ഭാഗം ഞാൻ തന്നെ എടുക്കുകയുണ്ടായി. എത്രമാത്രം നിങ്ങൾക്കത് പ്രയോജനം ഉണ്ടാകും എന്നുള്ളതിനെ പറ്റി എനിക്ക് സന്ദേഹം ഉണ്ട്. എങ്കിലും നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഒന്നുകൂടി അതിന്റെ ഉദ്യമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ വേദഭാഗം പരിശുദ്ധനായ പത്രോസ് ലീഹായുടെ രണ്ടാം ലേഖനത്തിന്റെ ഒന്നാം അധ്യായം നാലാം വാക്യമാണ്. ദൈവം ഇതെന്നോട് ക്ഷമിക്കണം. ഇന്ന് പെട്ടെന്നൊരു ചെറിയ ചുമയും ജലദോഷവും ഒക്കെ ഉണ്ടായി. അതിന്റെ അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ ചുമയും അവശബ്ദങ്ങളും ഒക്കെ ഇങ്ങനെ ഉണ്ടാകും. എന്നോട് ക്ഷമിക്കുക. അത് വായിക്കാൻ സന്തോഷമായിരിക്കും.
രണ്ടാം ലേഖനം 1:4. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് നിജ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു.
ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു എന്നുള്ള കഥനായ അതിന്റെ ആശയമാണ് നമുക്ക് വിഷയീഭവിക്കുന്ന പ്രസക്ത ഭാഗം. എന്നാൽ അതുകൊണ്ട് മാത്രം അത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് അതിന്റെ ആദ്യ ഭാഗത്തെ പറ്റി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുക്കുകയുണ്ടായി. ഹലോ, വാഗ്ദത്തങ്ങളും അതിന്റെ യേശുക്രിസ്തു വന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ പറ്റിയും ദാനത്തെ പറ്റിയും ഒക്കെയും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയുകയുണ്ടായി. എന്നാൽ അതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പറയുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ നമുക്ക് ഇടവരുന്നു എന്നുള്ള ഒരാഹ്വാനം പത്രോസ് ശ്ലീഹ നമുക്ക് നൽകുകയാണ്. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിശുദ്ധ ഗ്രന്ഥം എന്ന വേദവസ്തുവിൽ നിന്ന് ഇതിന്റെ മറ്റൊരു വേർഷൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചായിരുന്നു. ലോകത്താലുള്ള നാശം വിട്ട് ഒഴിഞ്ഞ് എന്നുള്ളതിന് പകരം ഓടി മാറുവീൻ എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടും അർത്ഥം ഒന്നാണെങ്കിലും അല്പം കൂടി ഒരു വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഒരു കാമുകമായിട്ട് പറയുവാൻ തക്കവണ്ണം ഇതിന്റെ എഴുത്തുകാരനെ സംബന്ധിച്ച് നമുക്ക് സംശയമില്ല. ഇതിന്റെ ഒന്നാം വാക്യത്തിൽ തന്നെ പറയുന്നു, ബലിഷ്ഠനായ പത്രോസ് ലീഹ, ശിമോൻ പത്രോസ് എന്ന് സ്വയം പേര് പറഞ്ഞ് അദ്ദേഹം അതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. എങ്കിൽ തന്നെയും ആധുനിക ഗവേഷകർ ഇതിന് ഒരു അല്പ സംശയത്തോടെ അത് കാണുന്നുണ്ട് എന്നുള്ളതും കൂടി ഒരു വാസ്തവം ആണ് എന്നുള്ളത് ഈ അവസരത്തിൽ പറയുവാൻ തക്കോണം ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ അവര് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് പത്രോസ് ലീഹായുടെ ഒന്നാം ലേഖനത്തിൽ നിന്നുള്ളതായ നിന്നും വളരെയധികം വ്യത്യാസങ്ങള് അതിന്റെ ഭാഷാശൈലിയിലുണ്ട് എന്നുള്ളത്, പത്രോസ് ലീഹ തന്നെ ഇത് എഴുതി എന്നുള്ളതിനെ നിരാകരിക്കുന്നതിന് ഒരു കാരണമായിട്ട് പറയും. രണ്ട്, ഇത് യൂദയുടെ ലേഖനത്തോട് വളരെയധികം താതാത്മ്യമുള്ള ഒരു ലേഖനവും അതിന്റെ ഭാഷാശൈലിയും ആയതുകൊണ്ട് ഇത് പത്രോസ് ലീഹ അല്ലാതെ മറ്റൊരാള് എഴുതി എന്നുള്ള അനുമാനത്തിലേക്ക് ആധുനിക ഗവേഷകരെ കൊണ്ടുവന്ന് എത്തിക്കുന്നു എന്നുള്ളതും ഒരു കാര്യമാണ്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഇത് പത്രോസ് ലീഹ അല്ല എന്നുള്ളൊരു വാദവും കൂടി ഉണ്ട് എന്നുള്ളത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അതവിടെ നിൽക്കട്ടെ. എന്നാലും ഇവിടെ എഴുതിയിരിക്കുന്ന അനുസരിച്ച് പത്രോസ് ലീഹ തന്നെ ഇതിന്റെ ഓതർ എന്നുള്ള നിലയിൽ നമുക്കിതിനെ മനസ്സിലാക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടാം. ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗങ്ങള് ക്രൈസ്തവ ജീവിതത്തിന് പ്രായോഗിക ജീവിതത്തിന് വേണ്ടതായ കാര്യങ്ങളെ വളരെയധികം ഊന്നി പറയുന്ന ഒരു ലേഖനമാണ് പത്രോസ് ലീഹയുടെ രണ്ടാം ലേഖനം. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിനെ പറ്റി വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ സ്വഭാവം ആണ് ഇന്ന് നമുക്ക് അത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് തരുന്നത്. ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയാൻ നിങ്ങളുടെ ഫോൺ മ്യൂട്ട് ആക്കിയിരിക്കുകയാണെന്ന് എനിക്കറിയാം, എങ്കിലും നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞാൽ മതി. എന്താണ് ദൈവത്തിന്റെ സ്വഭാവം? ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നതിന് എന്ന് സ്നേഹം ആണ് ആ ദൈവത്തിന്റെ സ്വഭാവം. സ്നേഹമാണ് ദൈവം എന്ന് നമ്മൾ പറയും. ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവം സ്നേഹമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്ന് പറയുന്നതാണ്. ഞാനും പിതാവും സ്നേഹത്തിൽ ഒന്നാണ്, അതുകൊണ്ട് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നു. ദൈവ സ്നേഹത്തെ പറ്റി ഞാന് ഇവിടെ അധികം പറയേണ്ടതായ കാര്യമില്ല. നിങ്ങൾ എന്നേക്കാൾ വളരെയധികം സ്നേഹത്തെ പറ്റി കേൾക്കാൻ സാധ്യതയും പറയുവാൻ കഴിവുള്ളവരും ഒക്കെയും ആണ് എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് ദൈവ സ്വഭാവത്തെ പറ്റി നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തന്നെയും എല്ലാം ഒരു ഓർഡറായിട്ട് പോകാനായിട്ട് എനിക്ക് പറ്റുമോ എന്ന് എനിക്ക് അറിയുകയല്ല. എങ്കിലും ശിഥിലമായ ചില ചിന്തകൾ നമ്മൾ ഒത്തൊരുമിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇന്ന് ഈ സന്ധ്യയിൽ ഏകദേശം ഒരു മണിക്കൂർ സമയം എനിക്ക് ഉള്ളത് വിനിയോഗിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ ഞാനൊന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുക. മോഹത്താലുള്ള ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവ ഇടയ്ക്ക് ബ്രേക്ക് വരുന്ന എനിക്ക് ചില വെള്ളമോ കുടിക്കുന്നത് കൊണ്ടും ചുമയെന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുമാണ്, എന്നെ ക്ഷമിക്കണം. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യം, വീര്യത്തോടെ പരിജ്ഞാനം, പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോടെ സ്ഥിരത, സ്ഥിരതയോടെ ഭക്തി, ഭക്തിയോടെ സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് സ്നേഹം, ഇവ കൂട്ടിക്കൊള്ളുകയും എത്ര കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്നുകൂടെ ഞാനത് പറയാം. വിശ്വാസം, ഫെയ്ത്ത്, വീര്യം, അല്ലെങ്കിൽ മറ്റ് ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃതം, വേർച്യൂസ്, ഗുഡ്നെസ്, സ്വഭാവശുദ്ധി. മൂന്നാമത് പറയുന്നത് നോളജ്, പരിജ്ഞാനം. നാല് ഇന്ദ്രിയജയം ഓർ സെൽഫ് കൺട്രോൾ, ടെമ്പറൻസ് എന്നൊക്കെ പറയാം. അഞ്ച് സ്ഥിരത, പെർസിവറൻസ്, സഹനശക്തി അല്ലെങ്കിൽ സ്ഥിരോത്സാഹം എന്നൊക്കെയും പറയാം. ആറാമതായിട്ട് പറയുന്നത് ഭക്തിയാണ്, ദൈവഭക്തി. ഏഴ് സഹോദരപ്രീതി. എട്ട് സ്നേഹം. ഇങ്ങനെ ഉള്ള എട്ട് കാര്യങ്ങൾ അവിടെ അക്കവിട്ട് നമുക്ക് എണ്ണിയെടുക്കാവുന്ന കാര്യങ്ങളാണ്. ഇതിന് ഞാൻ പറയുകയാണെങ്കിൽ മനുഷ്യ ഹൃദയത്തിൽ തുടങ്ങി ദൈവഹൃദയത്തിൽ എത്തുന്ന ഒരു ഗോവണിയായിട്ട്, ഒരു ലാഡറായിട്ട് തന്നെ നമുക്ക് കാണുകയാണെങ്കിൽ ആത്മീയ ജീവിതത്തിലെ ജീവിതത്തിന്റെ ഒരു ലാഡറാണ്. വിശ്വാസമാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ളത്. നമുക്കറിയാം നാം ഒരു ക്രിസ്ത്യാനി, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ അവന്റെ ആദ്യത്തെ നട പരിശുദ്ധ മാമോദീസായുടെ കൂടി വിശ്വാസത്തിലേക്ക് ചേരുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് അവിടെയാണ് തുടക്കം, വിശ്വാസം. ആ വിശ്വാസത്തിൽ തുടങ്ങി ദൈവ സ്വഭാവമാകുന്ന സ്നേഹത്തിൽ എത്തുന്ന, പല പടവുകൾ താണ്ടുന്ന ഒരു ആത്മീക ജീവിതത്തിന്റെ ലഘുവായ ചിത്രമാണ് പത്രോസ് ലീഹ എട്ട് കാര്യങ്ങളിൽ കൂടി ഇവിടെ പറയുന്നത്. അത് എല്ലാം ഒന്നും അല്ലെങ്കിലും കുറെയെങ്കിലും ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാനൊന്ന് ശ്രമിക്കുകയാണ്. നിങ്ങൾക്കും അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഇപ്പോഴല്ലെങ്കിലും നിങ്ങളുടെ പ്രസംഗങ്ങളുടെ മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഇതൊരു ജസ്റ്റ് ഗൈഡ് ലൈൻ മാത്രമേ എടുക്കുക. ഒന്ന്, ഫെയ്ത്ത്, വിശ്വാസത്തെ പറ്റിയോട് പറയുന്നത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ട്രസ്റ്റ്ഫുൾനെസ് ആണ്. Faith is the trustful human response to God's self-revelation via His works and His actions. ദൈവത്തിന്റെ സ്വയം വെളിപ്പെടുത്തൽ, അവന്റെ വാക്കുകളിൽ കൂടിയും പ്രവൃത്തികളിൽ കൂടിയും ഉള്ളതായ ആ വെളിപ്പെടുത്തലുകളിൽ മനുഷ്യന്റെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ്ഫുൾനെസ് ആണ് ഫെയ്ത്ത് ആയിട്ട് ഒരു വ്യാഖ്യാനം കൊടുക്കാൻ പറ്റുന്നത്. നമ്മള് വിശ്വാസത്തിനെ പറ്റിയുള്ള ഡെഫിനേഷൻ ചോദിച്ച് നമ്മൾ മലയാളത്തിൽ പറയും, ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു എന്ന് നമുക്ക് അറിയാം. നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ആശിക്കുന്നതിന്റെ ഉറപ്പ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, അതാണ് വിശ്വാസം. ദൈവം മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കാര്യം ഈ വിശ്വാസമാണ്. നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ പറയുന്നുണ്ട്, ഞങ്ങളുടെ സ്തുതിയും സ്തോത്രവും നിനക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല. ദൈവത്തിന് നമ്മുടെ സ്തുതിയും സ്തോത്രവും അല്ല ആവശ്യം, മറിച്ച് നമ്മള് ദൈവത്തിലുള്ളതായ വിശ്വാസത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. ഈ വിശ്വാസം അബ്രഹാമിലാണല്ലോ നമ്മള് വളരെ വേദപുസ്തകം വളരെ കാണിക്കുന്നത്. എടുത്തു പറയുന്ന കാര്യം, അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്, ഞാൻ നിന്നെ കാണിപ്പാൻഡിങ് ദേശത്തേക്ക് പോകാന്ന് പറഞ്ഞു. അബ്രഹാം അതെല്ലാം വിശ്വസിച്ചു, അതുകൊണ്ട് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവായിട്ട് ദൈവം നാമകരണം ചെയ്തിരിക്കുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന വസ്തുതകളാണ്. എന്താണ് ഈ വിശ്വാസം? അതിന് ഇംഗ്ലീഷിൽ മറ്റൊരു വാക്ക് വേണമെങ്കിൽ പറയാം, ഡിപ്പെൻഡബിലിറ്റി എന്നുള്ളത് വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് പറയാൻ പറ്റുന്നത് നമുക്കറിയാവുന്നതുമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്നത് കൂടുതലും എല്ലാവരും സ്ത്രീജനമാണല്ലോ. മാതൃത്വം ലോകത്തിലും എല്ലായിടത്തും ആദരിക്കുന്ന ഒന്നാണ് മാതൃത്വം. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപ്പനേക്കാൾ ഉപരിയായി അമ്മയോടുള്ളതായ വാത്സല്യം, അത് പലരും പ്രകീർത്തിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മള് അനുഭവിച്ചിട്ടുള്ളതും നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ളതുമായിരിക്കുന്ന കാര്യമാണ് മാതൃസ്നേഹം. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, എന്നെ കേൾക്കാൻ നിങ്ങളെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളിൽ പലരും മാതൃസ്നേഹം കൊടുത്തിട്ടുള്ളതാണ് കുഞ്ഞുങ്ങൾക്ക്. ആ ഒരു കുഞ്ഞിന് അമ്മയിലോ അവന്റെ അപ്പനിലോ ഉള്ളതായിരിക്കുന്ന ഒരു ഡിപ്പെൻഡബിലിറ്റി ഉണ്ട്. കുഞ്ഞിന് എന്തിനൊരു ആപത്തും, കുഞ്ഞിന് വരുമ്പോൾ ഒരു അപരിചിതൻ ആരെങ്കിലും കുഞ്ഞിന്റെ അടുക്കൽ വരുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ച് അവനെ പെട്ടെന്ന് നോക്കുന്നത് ആരെയായിരിക്കും? അവന്റെ അമ്മ അല്ലെങ്കിൽ അപ്പൻ. അതിനപ്പുറമായിട്ട് ആ കുഞ്ഞിന് മറ്റൊന്നും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പന്റെയോ അമ്മയുടെയോ കയ്യിൽ വന്നാൽ ആ കുഞ്ഞിന് പിന്നെ ഭയമില്ല, കരച്ചിലില്ല. അപ്പനിൽ പരിപൂർണമായി അമ്മയിൽ പരിപൂർണമായിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്, ഒരു സ്ഥായിയായ വിശ്വാസം. ഞാന് സെക്യൂർ ആണ് എന്നുള്ളത് കുഞ്ഞിനൊരു ഫീലിംഗ്. അപ്പോ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് കൈൻഡ് ഓഫ് എ ഡിപ്പെൻഡബിലിറ്റി ഇൻ ഗോഡ്. മനുഷ്യന് ദൈവത്തില് ഇതുപോലെ ഉള്ളതായിരിക്കുന്ന ഒരു ആശ്രയമാണ് വിശ്വാസം എന്നത്. എന്നാൽ ഈ വിശ്വാസത്തിന് എവിടെയെങ്കിലും ഉലച്ചിലുണ്ടായാൽ അത് വലിയ ഒരു പാപമായി ദൈവം കരുതുന്നുണ്ട്. അതാണല്ലോ ആദിയിലുണ്ടായ പാപം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ ഒന്ന് വായിക്കുകയാണെങ്കിൽ സന്തോഷമായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം ജനസിസ് ചാപ്റ്റർ 3:1-7.
യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആവുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്ന്
അവിടെ നടക്കുന്ന സംഭവം ഒന്ന് ഓർക്കാൻ വേണ്ടി വായിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പിശാച് വന്ന് ചോദിക്കുകയാണ്, നിങ്ങളോട് വാസ്തവമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവിടെ ഒരു പ്രസംഗമൊക്കെ നടക്കുന്നുണ്ട്. അവരെ മനസ്സിലാക്കിയ അഹ്വായ മനസ്സിലാക്കി കൊടുക്കുക. വളരെ നല്ല ഒരു പ്രസംഗം സാത്താനോട് പറഞ്ഞു കാണും. ആ പ്രസംഗം ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് പോലെ, ഞാൻ പറയുന്നത് പോലെ, നിങ്ങൾ കേൾക്കുന്നത് പോലെ ഹവ എല്ലാം കേട്ടു, മനസ്സിലാക്കി. സാത്താന്റെ പ്രസംഗത്തില് ആകൃഷ്ടയായി, മനസ്സിലാക്കി. എന്നാൽ യഹോവയുടെ കൽപ്പനയെ നിരസിച്ചു, ദൈവവുമായുള്ള വിശ്വാസത്തിനൊരു ഭംഗം വന്നു. അവിടെ മനുഷ്യൻ പാപം ചെയ്യുന്നു. പാപത്തിന്റെ അനന്തരഫലം ആ തോട്ടത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് മനുഷ്യന് ഇറങ്ങേണ്ടി വരുന്ന ഫലം. ഇത് ദൈവം അന്നും ഇന്നും ആഗ്രഹിക്കാത്തതായ, ക്ഷമിക്കാത്തതായ, ഇഷ്ടപ്പെടാത്തതായ ഒരു കാര്യമാണ്. ദൈവത്തിലുള്ളതായ വിശ്വാസം മനുഷ്യൻ നഷ്ടപ്പെടുത്തിയാൽ അതിന്റെ അനന്തരഫലം അനുഭവിപ്പാൻ മനുഷ്യന് ബാധ്യസ്ഥനായിത്തീരുന്നു. അപ്പോൾ വിശ്വാസം എന്നത് ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയുവാൻ തക്കവണ്ണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്നത് ഈ വിശ്വാസം, പരിജ്ഞാനം ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന് അവയില്ലെങ്കിൽ അവൻ ആർക്ക് തുല്യനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അവൻ ഈ വക കാര്യങ്ങളിൽ ഉത്സാഹമില്ലാത്തവര് നിഷ്ഫലന്മാരായിരിക്കും. അവൻ അവയില്ലാത്തവനോ കുരുടൻ, ബ്ലൈൻഡ് മാൻ ആണെന്നാണ് പറയുന്നത്, ഹ്രസ്വ ദൃഷ്ടി ഉള്ളവൻ. അപ്പോൾ ഈ നമ്മള് കഴിഞ്ഞ ഇപ്പൊ ഈ നോയമ്പില് കഴിഞ്ഞ മൂന്നാലാഴ്ചക്ക് മുമ്പ് നമ്മള് കുരുടന് സൗഖ്യം കൊടുക്കുന്ന ഞായറാഴ്ച കടന്നുപോയി. ഞാനത് ഒന്ന് സന്ദർഭികമായിട്ട് ഓർപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. ജന്മന കുരുടനായ മനുഷ്യനായിരുന്നു. ആ ഈ കുരുട്, നമ്മൾ കുരുടരാണോ നമ്മൾ ബ്ലൈൻഡ് മാൻസ് ആണോ എന്നുള്ളത് ചിന്തിക്കുക. ഞാൻ അതിന്റെ ലാസ്റ്റില് അതിന്റെ കാര്യത്തിലേക്ക് വരാം. എങ്കിലും ഇത്, ഈ ഫെയ്ത്ത് നമുക്ക് ദൈവത്തിൽ ഇല്ലെങ്കിൽ നമ്മള് ഈ അന്ധന്മാരെ പോലെ ജീവിക്കേണ്ടി വരും. മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറക്കുന്നവൻ, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഈ ഫെയ്ത്ത് മാത്രമല്ല, ഈ പറയുന്ന എട്ട് കാര്യങ്ങളും ഇല്ല എങ്കിൽ നമ്മളത് ഒരു സ്പിരിച്വലി ബ്ലൈൻഡ് ആയിട്ട് ആയിത്തീരുന്ന അനുഭവമാണ്. അതിലേക്ക് ലാസ്റ്റ് ഞാൻ വരാം. അതുകൊണ്ട് ഈ വിശ്വാസം എന്നത് ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്ന, മനുഷ്യൻ ദൈവത്തിൽ അർപ്പിക്കേണ്ടതായ ആദ്യത്തെ പ്രഥമമായ നടപടിയാണ് വിശ്വാസം. മനുഷ്യന്റെ റെസ്പോൺസ് അതായിരിക്കണം. ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയിൽ ദൈവം മനുഷ്യന് വേണ്ടി ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ചു, അവൻ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന്റെ രക്ഷാപദ്ധതിയിൽ ഞാനും നിങ്ങളും വിശ്വസിക്കാതെ നമുക്ക് ആധ്യാത്മിക ജീവിതത്തിന്റെ മറ്റ് പടവുകൾ നമുക്ക് കയറുവാൻ പറ്റുകയില്ല. ദൈവത്തിലെ എന്തെല്ലാം പ്രതികൂലതകൾ വന്നാലും വിശ്വാസം കൈവടിയാത്തവരായിട്ട് ഇരിക്കണം. അതുകൊണ്ടാണ് പൗലോസ്ലിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പട്ടിണിയായാലും തടവായാലും വേദനയായാലും രോഗങ്ങളായാലും ഇവയൊന്നും എനിക്ക് എന്നെ ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുവാൻ മതിയാകുന്നതല്ല. ലോകത്തിലെ ഏത് പരാധീനതകളും പ്രയാസങ്ങളും ഒന്നും എന്റെ ക്രിസ്തുവിന്റെ വിശ്വാസം എന്നെ മാറ്റുകയില്ല. ആ ഒരു അനുഭവത്തിലേക്ക് ഒരു ക്രൈസ്തവൻ വരുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയായി അവന് തീരുന്നത്. അതുകൊണ്ട് പ്രഥമവും പ്രധാനവുമായിരിക്കുന്ന കാര്യം വിശ്വാസം എന്നുള്ളത് ജീവിതത്തിന്റെ ഒരു ഏറ്റവും അടിസ്ഥാന പ്രമാണമായിട്ട് നമ്മൾ കരുതേണ്ടതായ വസ്തുതയാണ് എന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത് ഇവിടെ പറയുന്നത് വിശ്വാസത്തോട് പരിജ്ഞാനം എന്നുള്ളതാണ്. പരിജ്ഞാനം, നോളജ് ഇംഗ്ലീഷിൽ പറയുന്നത്, ഇതിനൊരു സ്പിരിച്വൽ ഗിഫ്റ്റ് ആയിട്ടാണ് വേദവസ്തു പലയിടത്തും ഇത് കാണുവന്നൊക്കെ വണ്ണം സാധിക്കുന്നത്. 1 കൊരിന്ത്യർ 12 ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ 12:8. 1 കൊരിന്ത്യൻസ് 12:8.
ഒരുത്തൻ ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു.
ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് പരിജ്ഞാനത്തിന്റെ വരവും ആത്മാവിനാൽ നൽകപ്പെടുന്നു എന്നാണ്. അപ്പോൾ വിശ്വാസത്തിൽ ദൈവത്തിങ്കിലേക്ക് ജനിക്കുന്ന ഒരുവന് പരിശുദ്ധാത്മാവിന്റെ ദാനമായി ലഭിക്കുന്ന ഒന്നാണ് പരിജ്ഞാനം. ദൈവിക ജ്ഞാനം, ദൈവത്തെ അറിയുവാനുള്ളതായ അവന് ലഭിക്കുന്ന ജ്ഞാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ദാനമായിട്ട്, ആത്മാവിന്റെ ദാനമായിട്ട് ആണ് അവിടെ പറയുന്നത്. ഫിലിപ്പിയ ലേഖനം 1:9 എന്താ അവിടെ പറയുന്ന നോക്കാം. ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 9 വാക്യത്തിൽ
നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകവണ്ണം എന്ന് ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിന് നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു.
എന്താ അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? എന്താണ് ഈ പരിജ്ഞാനം? ഒരിക്കൽ ലഭിച്ചു, അതുകൊണ്ട് നിൽക്കുന്നതല്ല, അത് മേൽക്കുമേൽ വർദ്ധിച്ചു വരുന്നതായി, വളർന്നു വരുന്നതായി. അപ്പോൾ ആത്മീയ വളർച്ചയിൽ ഉണ്ടാകുന്ന ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നാൽ അവൻ ഡേ ടു ഡേ അവൻ സ്പിരിച്വലായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നവനാണ്. ഒരു ദിവസം കൊണ്ട് വളർച്ച പൂർത്തിയാകുകയോ വളർച്ച നിൽക്കുകയോ വളർച്ചയുടെ എല്ലാം ആകുകയോ ചെയ്യുന്നില്ല. മറിച്ച് അവൻ അതിൽ ദിവസേന വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്പിരിച്വലായിട്ട് നോളജ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോ ഇത് എല്ലാ ദിവസവും എല്ലാ യാമങ്ങളിലും നമ്മളുടെ ദൈവവുമായുള്ള ബന്ധത്തിൽ കൂടി മാത്രമേ, വിശ്വാസത്തിൽ കൂടി മാത്രമേ ഇത് വളർത്തിയെടുക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. കൊലോസ്യ ലേഖനം 1:9-10 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 1:9-10 വാക്യങ്ങൾ.
അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുമണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണം എന്ന് സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരേണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന്റെ ഒത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടേണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്താനുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിച്ചു.
വലിയ സെന്റൻസ് ആണ്, മതി, വലിയ ഒരു സെന്റൻസ്. പക്ഷെ അതിന്റെ എല്ലാ കാര്യത്തിലേക്ക് നമ്മൾ പോകണ്ട. അവിടെയും പറഞ്ഞ അർത്ഥം അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്ന്, സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും ആണ് അവിടെ പറയുന്നത്. അപ്പൊ ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനം അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കേണ്ടതായ ഒരു ഒരു പ്രത്യേക സ്വഭാവമാണ്. വീണ്ടും റോമാലേഖനം 14:1 അത് ദീർഘമായ കാര്യമാണ്, മുഴുവൻ വായിക്കാൻ പറ്റുകയില്ല. എങ്കിലും റോമാലേഖനം ഒന്ന് എടുക്കാമെങ്കിൽ റോമാലേഖനം 14:1-15:6 വരെ.
റോമാലേഖനം വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളി. ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സത്യാദികളെ തിന്നുന്നു.
മുഴുവൻ വായിക്കണ്ട. അവിടെ എല്ലാം നിങ്ങൾ അതിന്റെ ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് എടുക്കുക, നോട്ട് എഴുതി എടുക്കുക. റോമാലേഖനം 14:1-15:6 വരെ ഈ ദൈവിക പരിജ്ഞാനത്തിൽ വളരുന്നതിന്റെ കൂടുതൽ കാര്യങ്ങളെ കുറച്ചുകൂടി ശ്രേഷ്ഠമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഈ പരിജ്ഞാനം എന്ന് പറയുന്നത് അതിൽ ഒരു ദിവസം കൊണ്ട് വിശ്വാസത്തിൽ മാമോദീസ ഏറ്റു, ആ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ വന്നു, അതുകൊണ്ട് ലഭിക്കുന്ന ഒരു ദാനമായി ഒരു ദിവസം കൊണ്ട് പൂർത്തിയാകുന്നതല്ല. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കുന്ന നാൾ വരെയും ദൈവത്തെ കൂടുതൽ അറിയുക, അത് വളർന്നുകൊണ്ടേയിരിക്കുന്നതായ ഒരു വസ്തുതയാണ് എന്ന് അടിവരയിട്ട് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കും. ഈ ദൈവിക പരിജ്ഞാനം വളരുന്നതിൽ കൂടി നമുക്കറിയാം അതൊരു ഫലം ആണെങ്കിൽ, അതൊരു ആത്മീയ ആത്മാവിന്റെ ദാനമാണെന്ന് പറയുന്നു. ആത്മാവിന്റെ ഫലത്തിൽപ്പെട്ടതാണ് ഇത്. ഈ ഫലമാണെങ്കിൽ നമുക്ക് നമുക്കറിയാം, സാധാരണ ഒരു വൃക്ഷത്തിനൊരു ഫലമുണ്ടെങ്കിൽ ആ വൃക്ഷത്തിൽ നിന്ന് ആ ഫലം നല്ലതാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അനേകം ആൾക്കാർ ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്ന് ആ ഫലം പറിച്ച് കഴിക്കും. അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നതായ, നമ്മളിൽ ഉണ്ടാകുന്നതായ ദൈവിക പരിജ്ഞാനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളതും കൂടി ഇവിടെ ഞാൻ ഓർപ്പിക്കുക. നമുക്ക് ലഭിക്കുന്ന ദൈവിക ജ്ഞാനം മറ്റുള്ളവർക്ക് കൊടുക്കുക. എന്താ അത് അർത്ഥമാക്കുന്നത്? ഞാന് വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, സുവിശേഷം ദൈവത്തെ പറ്റി നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ, ആ അറിഞ്ഞ സ്നേഹത്തെ ദൈവത്തെ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അവരുടെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ ഉദ്യമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ഒരർത്ഥവും നമ്മുടെ പരിജ്ഞാനം വർദ്ധിക്കുന്നതിനും ഇടയാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആയതുകൊണ്ട് നമുക്ക് ദൈവം തരുന്നതായ പരിജ്ഞാനം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുവാൻ നമ്മൾ ഒരുങ്ങണം എന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർപ്പിക്കുകയാണ്. മറ്റ് ഇവിടെ ഒരു കാര്യം പറയുന്നത് സെൽഫ് കൺട്രോൾ എന്നതിനെ പറ്റിയാണ്. ഇന്ദ്രിയ ജയം എന്ന് ഇവിടെ പറയുന്നു. ആത്മസംയനം നമ്മൾ പാലിക്കുക എന്നൊക്കെ പറയും. പല കാര്യങ്ങളുണ്ടാകുമ്പോൾ നമ്മളോട് പറയും, ബി സെൽഫ് കൺട്രോൾ, നമ്മൾ സ്വയം നിയന്ത്രിതരാകണം എന്ന് പറയുന്നുണ്ട്. ആത്മീക ജീവിതത്തിൽ ഇതിന്റെ സ്ഥാനം എന്താണ് എന്നുള്ളത് ചില വാക്യങ്ങളിൽ കൂടി ഒന്ന് പോകുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. സദൃശ്യവാക്യങ്ങൾ 25 അധ്യായത്തിന്റെ 28 വാക്യം ഒന്ന് വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 25 അധ്യായം 28 വാക്യം.
ആത്മസമയം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു.
അത് മതി. അതിനെ പറ്റി ഞാൻ കൂടുതൽ വിവരിക്കേണ്ടതായ കാര്യമില്ല. ആത്മസംയം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. അവനൊരു കൺട്രോൾ എങ്കുമില്ല, ലിമിറ്റേഷൻ ഇല്ല. എന്തും വായി വരുന്നത് എന്തും പറയാം, മനസ്സിൽ തോന്നുന്ന എന്തും ചെയ്യാം, ആർക്കും അവനിലേക്ക് ഇടിച്ചു കയറാം. ഒരു കൺട്രോളും എങ്ങുമില്ല. ഇതൊരു നല്ല ചിത്രമാണ്. ഒരു ആത്മീയ ജീവിതത്തില് നമുക്ക് പലതിലും ചില കൺട്രോൾ നമുക്ക് ഉണ്ടാകണം. ചില കാര്യങ്ങൾ ചെയ്യുവാൻ പാടില്ല, ചിലത് ചെയ്യുവാൻ ചെയ്യണം. സത്യമേ പറയാവൂ, കള്ളം പറയരുത്. നമ്മള് മനസ്സിൽ പക പൈശൂന്യം വെക്കരുത്. നമ്മളിപ്പോ നോയമ്പില് എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നതാണ് 4 സങ്കീർത്തനം. എന്റെ ദൈവന്റെ രക്ഷനാഥ് എന്നെ വിളിച്ചപ്പോൾ എന്നോട് ഉത്തരം പറഞ്ഞു, എന്റെ ഞെരുക്കം എന്നെ നീ ആശ്വസിപ്പിച്ചു. അവിടെയൊക്കെ പറയുന്നത് എന്താണ്? സൂര്യൻ അസ്തമിക്കുമ്പോഴും നീ കോപം വച്ചുകൊണ്ടിരിക്കരുത്, കോപിച്ചാലും നീ പാപം ചെയ്യരുത്. ഇങ്ങനെ പല കാര്യങ്ങൾ അതിലൊക്കെയും പറയുന്നുണ്ട്. ഒരു ആധ്യാത്മിക ജീവിതത്തിൽ ഒരു വിശ്വാസിക്ക് വേണ്ടുന്ന ഒന്നാണ് ഈ പേഴ്സണൽ, ഈ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. സെൽഫ് കൺട്രോൾ നമുക്ക് ആത്മസംയനം നമുക്ക് എവിടെയും, നമുക്ക് മിതത്വം നമുക്ക് എവിടെയും, അത് സ്വഭാവത്തില്, ഭക്ഷണ കാര്യങ്ങളില്, സംസാര കാര്യങ്ങളില്, സ്വഭാവത്തിന്റെ കാര്യങ്ങളില്, ഇവിടെയൊക്കെ നമുക്ക് മിതത്വം ആവശ്യമാണ്. അമിത ആഹാരം ഒരു പാപമാണെന്ന് നമുക്കറിയാം. അമിത സംസാരം പാപമാണെന്ന് നമുക്കറിയാം. അത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അമിതമായിരിക്കുന്ന ഇഷ്ടം അത് പാപമാണ് എന്ന് വേദവസ്തുവം പറയുന്നു. എന്താ നോയമ്പ് എന്ന് പറയുന്നത്? നീ ഏതിലേക്കാണോ കൂടുതൽ ആകർഷിക്കുന്നത് അതിൻ്റെ നിന്ന് ഒരു വിലക്ക് കൽപ്പിക്കുന്നതാണ് നോയമ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഏത് കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ നമുക്ക് ആസക്തി ഉണ്ടാകുന്നുവോ അതിൽ നിന്ന് ഒരു വേർപെട്ട അനുഭവം നമുക്കുണ്ടാകണം. അത് ആത്മീയ ജീവിതത്തിന് നമുക്ക് അവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഓർപ്പിക്കുന്നു. പത്രോസ് ലീഹ അത് ഓർപ്പിക്കുന്നത് ദൈവത്തെക്കാൾ ഉപരിയായി മറ്റൊന്നിനെയും സ്നേഹിക്കുവാൻ ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല എന്നുള്ളത് ഓർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവത്തെക്കാൾ ഉപരിയായി ലോകത്തിലുള്ള യാതൊന്നിനെയും ലോകത്തിലുള്ള ആരെയും സ്നേഹിക്കുവാൻ ദൈവത്തെക്കാൾ ഉപരി സ്നേഹിക്കുവാൻ നമുക്ക് പാടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് തിമോത്തി, തിമോത്തിയോസിനെ ഇത് രണ്ടാം ലേഖനം മൂന്നാം അധ്യായം മൂന്നാം വാക്യം
അതിദേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ദാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ചൊലിക്കുന്നവരുമായിരിക്കും, അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക.
അങ്ങനെയുള്ളവർ പ്രത്യേകം വാണി പറയുക, അങ്ങനെയുള്ളവരെ വിട്ടൊഴിഞ്ഞേക്കണം. മാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാര് അജിതേന്ദ്രിയന്മാര്, അതാണ് ഈ പറയുന്ന ഇന്ദ്രിയജയമില്ലാത്തവര്, ഉഗ്രന്മാര്. അപ്പൊ അതില് ഈ ഏതെല്ലാം കൂട്ടത്തില ഇത് ഇന്ദ്രിയ ജയം ഇല്ലാതിരിക്കുന്നവര് വരുന്നത് നോക്കുക. മാത്സല്യമില്ലാത്തവര്, ഇണങ്ങാത്തവര്, ഏഷണിക്കാര്, അജിതേന്ദ്രിയന്മാർ, സൽഗുണദ്വേഷികള്. അപ്പൊ ഈ കൂട്ടത്തിലാണ് ഇന്ദ്രിയജയം ഇല്ലാതെ ഇരിക്കുന്നവൻ വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു ദൈവഭക്തിയുള്ള ഒരു ഭക്തന്റെ ഭക്തയുടെ ജീവിതത്തില് ഉണ്ടാകേണ്ടതായ കാര്യമാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിമോത്തിയോസിനെ എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ എന്താ പറയുന്നത്?
എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനും ആയിരിക്കണം.
ഇത് പ്രത്യേകം തിമോത്തിയോസിന് എഴുതുന്ന ലേഖനത്തിലാണ് കൂടുതലും പറയുന്നത്. ഇത് വാസ്തവത്തിൽ സ്പിരിച്വൽ ലീഡേഴ്സിന്, വൈദികർക്കും അങ്ങനെയുള്ള മിനിസ്റ്റേഴ്സിന് പറയുന്ന ഉപദേശങ്ങളിലാണ് ഈ തിമോത്തിയോസിന്റെ ലേഖനം കൂടുതലായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് വൈദികരാണ് ഞങ്ങൾക്കും ഒക്കെ എല്ലാ ലീഡേഴ്സിനും പ്രത്യേകം ഓർപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്, ജിതേന്ദ്രിയനും സുശീലനും അതായത് സെൽഫ് കൺട്രോൾ ഉള്ളവരായിരിക്കുക എന്നുള്ളത്. ഗലാത്യ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ അവിടെ പറയുന്ന, നമുക്ക് എനിക്ക് പക്ഷേ എല്ലാവർക്കും അറിയാൻ തോന്നുന്ന വാക്യം എന്താ പറയാൻ പോകുന്നത് എന്നുള്ളത്. ഗലാത്യ ലേഖനം അഞ്ചാം അധ്യായം 23-ാം വാക്യത്തിൽ ആത്മാവിന്റെ ഫലങ്ങളെ പറ്റി പറയുന്നതില്, ആത്മാവിന്റെ ഫലങ്ങളുടെ ഇന്ദ്രിയ ജയം ഒരു ഫലമായിട്ട് പറയുന്നു എന്ന് ഞാൻ നേരത്തെ ഓർപ്പിച്ചു, അത് വായിക്കേണ്ടതായ കാര്യമില്ല. അതുപോലെ തന്നെ തിമോത്തിയോസിന്റെ രണ്ടാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, വീണ്ടും ഞാൻ പറഞ്ഞല്ലോ തിമോത്തിയോസിന്റെ ലേഖനത്തിലായിട്ട് കൂടുതൽ പറയുന്നത്. 2 തിമോത്തിയോസ് 1:7
ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്.
അവിടെ വേറെ ഒരു വാക്ക്, അതുകൊണ്ടാണ് ഞാൻ വായിക്കാൻ പറഞ്ഞത്. സുബോധം എന്ന വാക്കാണ് അവിടെ ഇന്ദ്രിയ ജയത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വേർഷൻ. സുബോധം ഉള്ളവരായിരിക്കുക. നമ്മൾ പറയും മദ്യം ഉപയോഗിക്കുന്നവര് ബോധമില്ല, സുബോധം നഷ്ടപ്പെട്ടവനാണ്, അല്ലെങ്കിൽ മെന്റലി സിക്നെസ് ഉള്ളവര് സുബോധം നഷ്ടപ്പെട്ടവരാണ്. അപ്പൊ സെൽഫ് കൺട്രോൾ ഇല്ലാത്ത ഒരു മനുഷ്യൻ ആർക്ക് തുല്യനാണെന്ന് മുമ്പേ ചില വാക്യങ്ങളിൽ കൂടി നമ്മൾ കണ്ടു. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ലോകപരമായിട്ട് നോക്കുമ്പോൾ തലയ്ക്ക് കിറുക്കുള്ളവർ, അല്ലെങ്കിൽ സ്വയം കിറുക്കരാകുന്ന മദ്യത്തിൽ കൂടി സുബോധം നഷ്ടപ്പെടുന്നവർ. അപ്പൊ അവിടെ ഇവിടെ പറഞ്ഞ വാക്യം ഒന്ന് മനസ്സിലാക്കാം, വാക്ക് മനസ്സിലാക്കാൻ വേണ്ടി സുബോധം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സെൽഫ് കൺട്രോളിനെ പറ്റിയാണ്, ഇന്ദ്രിയ ജയത്തെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ തന്നെ തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലും ഇത് ഒന്ന് പറയുന്നുണ്ട്. അതിഥി പ്രിയരും സൽഗുണപ്രിയരും സുബോധശീലനും, അവിടെ സുബോധനും സുബോധം എന്നുള്ള വാക്കാണ് അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഓർക്കണമേ. അതുകൊണ്ട് ബൈബിൾ വാക്യങ്ങളിൽ കൂടി നമ്മളൊന്ന് കടന്നു പോകുമ്പോൾ ഈ സെൽഫ് കൺട്രോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആധ്യാത്മിക ജീവിതത്തില് ദൈവത്തിന്റെ സ്വഭാവത്തിന് കൂട്ടാവകാശികളാകുന്ന ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടുന്ന സദ്ഗുണങ്ങളെ പറ്റി പറയുന്നതിൽ ഇത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്ക വണ്ണം സാധിക്കും. ആ ഭാഗം കൂടെ ഞാനിവിടെ വിടുകയാണ്. വീണ്ടും ഇവിടെ പറയുന്നു, സ്ഥിരത എന്ന് പറഞ്ഞു എൻഡ്യൂറൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. മലയാളത്തിലെ സഹനശക്തി എന്നോ സ്ഥിരോത്സാഹമെന്നോ സഹിഷ്ണുതയെന്നോ പല ധാരാളം വാക്കുകൾ സ്ഥിരത എന്ന വാക്കിന് ഉണ്ട്. എഫ് എ സി ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഒന്ന് വായിക്കണം. എഫ് എ സി ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യം.
സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും.
സ്ഥിരത കാണിക്കേണ്ടത് ഒന്ന്, പ്രാർത്ഥനയില് വിശ്വാസത്തില്, ഇവിടെയൊക്കെ നമുക്ക് സ്ഥിരത കാണിക്കും. എന്താ ഈ സ്ഥിരത എന്ന് പറയുന്നത്? സ്ഥിരത എന്താണെന്ന് ഞാൻ ഒന്ന് പറയുവാൻ ശ്രമിക്കുന്നത്, വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുന്നത് മറ്റേ ഒരു വാക്യം കൂടി എടുക്കുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം.
സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക.
നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇത് ഞാൻ സാധാരണ പറയും, ഓട്ടക്കളത്തിൽ നമ്മൾ പാടുന്നുണ്ട്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവൻ ഒരുവനേ ഉള്ളൂ. എന്നാൽ ആത്മീക ജീവിതത്തില് നാം എല്ലാവരും ഓടുകയാണ്. അവിടെ ഒരുവൻ മാത്രമല്ല കിരീടം പ്രാപിക്കുന്നത്. പൗലോസ് ലീഹ പറയുന്നു, ഞാൻ നല്ല പോർവരുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഈ ഓട്ടം തികയ്ക്കുന്ന എല്ലാവർക്കും, സ്ഥിരതയോടെ ഓടുന്ന എല്ലാവർക്കും ലഭിക്കുന്നതാണ് നിത്യ കിരീടം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഓട്ടത്തില് സ്ഥിരത ഉണ്ടായിരിക്കും. ഇത് ഞാൻ സാധാരണ ഒരു ഈ റണ്ണിങ് ട്രാക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. നമുക്കറിയാം, ഓടുന്ന ഓട്ട മത്സരമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, റണ്ണിങ് റേസ് ഒക്കെ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ടി വി എങ്കിലും കണ്ടിട്ടുണ്ടാകും. ഓടുന്നവർക്കൊരു ട്രാക്കുണ്ട്. ആ ട്രാക്കിന് ഔട്ടിൽ പോയി ഓടിക്കഴിഞ്ഞാൽ അവൻ ഡിസ്ക്വാളിഫൈ ആയിട്ട് അവനെ മാറ്റും, ഡിസ്ക്വാളിഫൈ ചെയ്യും. അവൻ പിന്നെ ഓടി ജയിച്ചാലും അവന് കിരീടം കൊടുക്കുക, അവന് പ്രൈസ് കൊടുക്കുന്നില്ല. അപ്പോ അവന് നിശ്ചയിച്ചിരിക്കുന്ന ട്രാക്കിൽ കൂടി മാത്രമേ അവൻ ഓടുവാൻ, അവിടെ ഒരു സ്ഥിരത വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും കയറിയും ഓടാൻ ഒക്കുകയില്ല. അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ പല അപകടങ്ങളുണ്ടാകും. നമ്മളിവിടെ അമേരിക്കയിൽ നമ്മൾ വണ്ടി ഓടിക്കുന്നതാണ്, ലെയിൻ ട്രാഫിക് ആണ് ഇവിടെ ഉള്ളത്. ഓരോ ലെയിൻ നമുക്കുണ്ട്, ആ ലെയിനിൽ കൂടി നമ്മൾ പോകണം. ആ ലൈൻ മാറണമെങ്കിൽ അതിൻ്റെതായിരിക്കുന്ന നിയമങ്ങളുണ്ട്. നിയമം അനുസരിക്കാതെ മാറിക്കഴിയുമ്പോൾ അതിന്റെ ആപത്തുകളും ഭവിഷ്യത്തുകളും നമുക്കറിയാം. പക്ഷെ ക്രൈസ്തവ ജീവിതം കൂടുതലും ഈ ട്രാക്കിന്റെ കാര്യം ഞാനൊന്ന് അടിവരയിടുകയാണ്. ട്രാക്കിൽ കൂടി അല്ലാതെ നിശ്ചിത സ്ഥലത്തിൽ കൂടി നിശ്ചിത കാര്യങ്ങൾ നിയമങ്ങൾ അനുസരിച്ച് ഒരുവൻ ഓടുന്നില്ല എങ്കിൽ അവൻ ഫിനിഷിംഗ് പോയിന്റിൽ ചെന്നാലും അവന് പ്രൈസ് ലഭിക്കാത്തതുപോലെ നമുക്ക് ഏത് വിധേനയും ദൈവത്തെ പ്രാപ്യമാക്കാം എന്നുള്ളത് നമുക്ക് നമ്മുടെ ഈ ആത്മീയ ജീവിതത്തില് അത് നിരാകരിക്കുന്നതായ ഒരു കാര്യമാണ്. ആത്മീയ ജീവിതത്തില് ഒരു നിഷ്ഠയുണ്ട്. വേദപുസ്തകം അനുസരിച്ചും സഭയുടെ നിഷ്ഠകൾ അനുസരിച്ചും നാം ഏത് വിശ്വാസത്തിലായിരിക്കുന്നുവോ ആ വിശ്വാസത്തിൽ, ആ സഭയുടേതായിരിക്കുന്ന ആ വിശ്വാസ സംഹിതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മുൻപോട്ട് പോവുകയാണ്. അവിടെയാണ് സ്ഥിരതയുടെ ആവശ്യമുള്ളത്. ഒരു മനുഷ്യൻ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ അവന്റെ ശ്രദ്ധ മുഴുവനും ആ ട്രാക്കിനുള്ളിലായിരിക്കും. അതാണ് ഏറ്റവും വലിയ ഓട്ടക്കാരന്റെ വിജയത്തിന്റെ രഹസ്യം ഇരിക്കുന്നത്. അവിടെയാണ് അവന്റെ ഭാര്യയെ പറ്റിയോ അല്ലെങ്കിൽ ഭർത്താവിനെ പറ്റിയോ കുഞ്ഞുങ്ങളെ പറ്റിയോ മാതാപിതാക്കളെ പറ്റിയോ ഓട്ടക്കാരനൊന്നും ശ്രദ്ധ ശ്രദ്ധിക്കുന്നില്ല. ഒള്ളി തിങ് അവന്റെ മനസ്സിലുള്ളത് എനിക്ക് ഫിനിഷിംഗ് പോയിന്റ്, അവന്റെ ലക്ഷ്യസ്ഥാനം ഫിനിഷിംഗ് പോയിന്റ്. നമ്മളുടെ വിശ്വാസ ജീവിതത്തില് നമുക്ക് ലോകത്തിലേക്കുള്ള മോഹങ്ങള് നമ്മളെ പിടിക്കുകയാണെങ്കിൽ നമ്മൾ സ്ഥിരതയില്ലാത്തവരായി, അസ്ഥിരരായി, ഇരുമനസ്സുള്ളവരായിട്ട് നമ്മള് യഥാർത്ഥ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകും. അതാണ് പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത്. നമ്മളെ ഡൈവേർട്ട് ചെയ്യുക, മനസ്സിനെ ഡൈവേർട്ട് ചെയ്ത് ലോകത്തിലേക്ക് പിശാചിന്റേതായിരിക്കുന്ന ആവശ്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോവുക. പള്ളിയിൽ പോകാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരന് ഇത് വളരെ വർഷങ്ങളായി കണ്ടിട്ടില്ലാത്തൊരു കൂട്ടുകാരന് ടൗണിൽ എത്തിയിട്ടുണ്ട്. അത് ഒരു പിശാചിന്റെ ഒരു ഒരു തന്ത്രമാണ്. പള്ളിയാണോ വർഷങ്ങളായി കാണാതിരുന്ന കൂട്ടുകാരനാണോ, ദൈവമാണോ കൂട്ടുകാരനാണോ പ്രാധാന്യം? നമുക്ക് ചില സിക്നസ് വരും. രാവിലെ പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് അനാവശ്യമായിരിക്കും സിക്നസ്. അപ്പൊ ഇന്ന് പള്ളിയിൽ പോകണ്ട, മടി, ഉദാസീനത, ഇതൊക്കെ നമ്മളുടെ ക്രൈസ്തവ ജീവിതത്തിലെ നമ്മളെ നമ്മളുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ മാറ്റുന്ന അസ്ഥിര മാനസരായിട്ട് നമ്മളെ ആക്കുന്നവരാണ്. അപ്പോൾ ഒന്ന് നമ്മൾ ഓർക്കണമേ, നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തില് നമുക്ക് ഒരു ലക്ഷ്യസ്ഥാനം നമുക്ക് വേണം, ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ എബ്രായ ലേഖനത്തിന് 12:1 വായിച്ചത്. ആകയാൽ സാക്ഷികളുടെ വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടിട്ട്, ചിലതിനെയൊക്കെ വിട്ട് കളയണം, സകല ഭാരങ്ങൾ, ജീവിതത്തിലെ ഭാരങ്ങളെയൊക്കെ ഒന്ന് മാറ്റിവെക്കണം, പാപങ്ങളെ, മുറുകെ പറ്റുന്ന പാപങ്ങളെ മാറ്റിവെക്കണം. ഈ ഞാനിത് എപ്പോഴും പറയും, ഓട്ടക്കാരന് ഓട്ടക്കളത്തിൽ ഇടുമ്പോൾ സ്യൂട്ടും ജാക്കറ്റും ഒന്നും ഇട്ടുകൊണ്ടല്ല അവന് ഓടുന്നത്, അതൊക്കെ വേൾഡ്ലി ഉള്ളതായ ഡ്രസ്സാണ്. അവന്റെ നഗ്നത മറയ്ക്കുവാൻ മാത്രം ഉള്ള ഡ്രസ്സ് മാത്രമാണ് അവന്റെ ശരീരത്തിലുള്ളത്. കാറ്റ് പിടിക്കാതെയും ലോകത്തിന്റെ മറ്റ് ഒരു വ്യാമോഹങ്ങളും അവനെ പിടിക്കാതിരിക്കത്തക്ക വേണം എല്ലാം അവൻ മാറ്റിവെച്ചിട്ട് അവന്റെ സ്ഥൂല ശരീരവുമായി അവൻ ഓടുകയാണ്. അവന്റെ ശരീരം അവന് മേക്കപ്പ് ചെയ്യും, വസ്ത്രധാരണത്തിൽ മാത്രമല്ല, ഇത് വർഷങ്ങളായിട്ടുള്ള അവന്റെ ഒരു എക്സസൈസാണ്. അവന്റെ ശരീരം അവൻ ഒതുക്കുന്നു, വണ്ണം വെച്ചുകൊണ്ട് ഓടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ഒക്കെയില്ല. അപ്പോ ശരീരത്തിനൊരു ഒരു 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 സ്ഥിരത വേണം, വേഷ സംവിധാനത്തിനൊരു സ്ഥിരത വേണം, ലക്ഷ്യത്തിനൊരു സ്ഥിരത വേണം. ഇവിടെ പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പ്രാർത്ഥനയില് സ്ഥിരത വേണം. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ പറയുന്നത്, രാവിലെയും വൈകിട്ടും 7 നേരമുള്ള പ്രാർത്ഥന നിഷ്ഠയായിട്ട് പ്രാർത്ഥിക്കണം. സമയത്തിനും അതിന്റെ നിഷ്ഠ വേണം. അപ്പൊ അതുകൊണ്ട് ഈ പ്രാർത്ഥനയില് നമ്മളുടെ ലൈഫില് ഒരു സ്ഥിരത ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആ സ്ഥാനത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് എത്തുവാൻ തക്കവണ്ണം പറ്റുകയുള്ളൂ എന്നുള്ളത് നമ്മളെ ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യമാണ്. ദൈവത്തിന്റെ സ്വഭാവത്തിന് കൂട്ടാവകാശികളാകേണ്ടതിന് നമുക്ക് ഈ പ്രാർത്ഥനയിലും ദൈവ ആശ്രയത്തിലും പൂർണ്ണ സ്ഥിരതയുള്ളവരാകണം എന്നുള്ളത് നമ്മൾ ഓർക്കണമേ. അടുത്ത ഒരു കാര്യം ഞാൻ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്, ഭക്തി, ഗോഡ്ലിനെസ്, ദൈവഭക്തി എന്ന് പറയുന്നത്. ദൈവഭക്തിയെ പറ്റി ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ തക്കവണ്ണം അതിന്റെ ആവശ്യം ഇല്ല. പിന്നെ തിമോത്തിയോസിന്റെ ലേഖനം 1 തിമോത്തിയോസ് 6 11 എന്താ അവിടെ പറയുന്നത്? നീയോ
ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അവ വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹ, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക.
അവിടെ പറയുന്നത് തിമോത്തിയോസിന് തന്നെ പറയാം, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവനെ അത് വിട്ട് ഓടി, ലോകമോഹങ്ങളെ വിട്ട് ഓടി. അതിന് തൊട്ടുമുള്ള വാക്യത്തിൽ പറയുന്നുണ്ട് എന്താ വിട്ട് ഓടേണ്ടത്. 10 എന്താ പറയുന്നത്? സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹു ദുഃഖങ്ങൾക്ക് അധീനനായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ട് ഓടി. നമ്മുടെ വളരെ സ്പഷ്ടമായിട്ട് പറയുക, ദ്രവ്യാഗ്രഹം വിട്ട് ഓടണം. അപ്പോൾ ദൈവഭക്തി എന്ന് പറയുന്നത്, യേശുക്രിസ്തു തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരേ സമയം സേവിക്കാൻ പറ്റുകയില്ല. ഈ ലോകത്തെ സ്നേഹിക്കുന്നവൻ, ദൈവത്തെ സ്നേഹിക്കുന്നവന് ദൈവത്തെ ഒരിക്കലും സേവിപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഇന്ന് മുതൽ എല്ലാവരും ജോലിയെല്ലാം നിർത്തി പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണമെന്നൊന്നും ശ്ലോമ വെച്ച് നിങ്ങൾ ഉപദേശിക്കുന്നില്ല. അങ്ങനെയൊന്നും നാളെ ഒന്നും ചെയ്യരുത്. അത്രയും വലിയ ഒരു ധൈര്യമൊന്നും കാണിക്കണ്ട. പക്ഷേ ദ്രവ്യാഗ്രഹം അതല്ല. ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് ലഭിക്കുന്നതെല്ലാം എന്റേത് മാത്രം, എന്ത് വന്നാലും എനിക്ക് പണം അല്ലെങ്കിൽ ഈ ലോകം എനിക്ക് വേണം എന്നുള്ളതായിരിക്കുന്ന അമിതമായിരിക്കുന്ന ആഗ്രഹത്തോടുകൂടി പ്രസാവ് തന്നെ സുവിശേഷ ഭാഗങ്ങളിൽ ഒരു തനി ഒരു മനുഷ്യന്റെ കഥ പറയുന്നുണ്ട്. അധികം വിളവുണ്ടായപ്പോൾ അവന് മനസ്സ് ചിന്തിക്കുകയാണ്, ഞാൻ എന്റെ അറ പൊളിച്ച് വലിയത് പണി, കാരണം ഇതിനകത്ത് കൊള്ളുകയില്ല, അതുകൊണ്ട് ഞാൻ വലിയ ഒരു അറപടി പണി, അതിനകത്ത് ഞാൻ ഈ വിളവെല്ലാം ശേഖരിച്ചു വെക്കും. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയും, ഞാൻ എത്ര ഭാഗ്യവാന്, തിന്നുക കുടിക്കുക ആസ്വദിക്കുക. ഞാൻ എന്നോട് തന്നെ പറയും, ഞാനിതെല്ലാം ആസ്വദിക്കാനുള്ളതാണ്, ഈ ലോകം മുഴുവൻ എന്റേതാണ്, എനിക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എനിക്ക് എങ്ങനെ വേണോ ജീവിക്കാം, എനിക്ക് ആരെയും കെയർ ചെയ്യണ്ട, ആരെയും നോക്കണ്ട, ഞാൻ ആർക്കും കൊടുക്കണ്ട, ഇതെല്ലാം എന്റേതാണ്. ഈ ഒരു ചിന്ത ഏത് മനുഷ്യനെ ഭരിക്കുന്നുവോ അവൻ ദ്രവ്യാഗ്രഹ ഉള്ളവനാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ തീമോത്തിയോസിനോട് ഇരുന്ന വളരെ ഒരു ഒരു പേഴ്സണൽ അഡ്വൈസ് കൊടുക്കുന്നത്. നീയോ ദൈവത്തിന്റെ മനുഷ്യനാണെങ്കിൽ, നീ ദൈവത്തിന്റെ മനുഷ്യൻ, അതുകൊണ്ട് ആമകമായ ലോകപരമായിരിക്കുന്ന മോഹങ്ങളെ വിട്ട് ഓടി എന്തൊക്കെ പറ്റണം, നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, അവിടെ പറയുന്ന പ്രത്യേക കാര്യങ്ങളാണ്, സൗമ്യത, ഈ പറയുന്ന നമ്മുടെ കാര്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട്. അവയെ പിന്തുടരുക എന്നെങ്കിലേ നിനക്ക് ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ കൂട്ടവകാശികളാകാൻ പറ്റുകയുള്ളൂ എന്ന് തിമോത്തിയോസിന് എഴുതുന്ന ലേഖനത്തില് ആറാം അധ്യായത്തിന്റെ മരണം വാക്യത്തിലും ഇതെല്ലാം പറയുന്നുണ്ട്. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിക്കുക, അതിനായിട്ടല്ലയോ നീ വിളിക്കപ്പെട്ടത് എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്നതായിരിക്കുന്ന ആ ഭക്തി എന്ന് പറയുന്നത് ലോകത്തോടുള്ളതായിരിക്കുന്ന ഒരു മമത വിട്ടിട്ട് ദൈവത്തെങ്കിലേക്ക് നമ്മളെ തിരിയുന്നതായ ഒരു അനുഭവമാണ് ഭക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ വാക്യം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണമേ. പ്രത്യേകിച്ച് ഈ നോയമ്പ് കാലങ്ങള് നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ദൈവികമായിട്ട് നമ്മുടെ പണം കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട്, ബുദ്ധി കൊണ്ട്, ദൈവം നമ്മിരിക്കുന്ന എന്താണെങ്കിൽ താലന്തുകൾ കൊണ്ട് ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനൊക്കെ ഒന്ന് സാധിക്കും. ആകയാൽ നമ്മളുടെ ജീവിതത്തെ നമുക്ക് ഒന്ന് ചിന്തിക്കുമെന്നൊക്കെ ഉണ്ട്. ഈ ദൈവ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ നമുക്ക് എങ്ങനെ സാധിക്കണമെന്നുള്ളതാണ്. ഇതുപോലെ തന്നെ തിമോത്തിയോസിന് എഴുതിയ ലേഖനം നാലാം അധ്യായത്തിന്റെ എട്ടാം വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? ഒന്ന് തിമോത്തിയോസ് 4:8.
ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാക്സമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു.
അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ദൈവഭക്തി ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാദസമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനകരമാകും. അവിടെ മറ്റൊരു കാര്യം ആദ്യം പറഞ്ഞിട്ടുണ്ട്, ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതത്രേ. ഇന്ന് എന്നോട് ഡോക്ടർ ഉത്തരനാളുണ്ട് പറയുന്നു, എക്സസൈസ് ചെയ്യണം, എക്സസൈസ് ചെയ്തില്ലെങ്കിൽ പല അസുഖങ്ങളും ഉണ്ടാകും, മരുന്നുകൾ കഴിക്കേണ്ടതായിട്ട് വരും. ഇന്ന് പ്രത്യേകിച്ച് ഈ അമേരിക്കയിൽ വളരെ ഹെൽത്തി കോൺഷ്യസ് ആയിട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ മലയാളികളും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരും ഒക്കെ. അതുകൊണ്ട് ഈ ഫിറ്റ്നസ് ബിസിനസ് വളരെയധികം ഉണ്ട്. ധാരാളം പേര് ഈ ഫിറ്റ്നസ് സെന്ററിൽ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുകയും, ഞാൻ എടുത്തിട്ടില്ലെങ്കിലും നമ്മൾ ധാരാളം നല്ലതാണ് എടുക്കണം. ഇവിടെ പറഞ്ഞ എന്താ, ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളത് അത്രേ. അത് എന്ന് വരെ ഉണ്ട് ഇതിന്റെ പ്രയോജനം? നമ്മുടെ മരണം വരെ ഉള്ളു ഇതിന്റെ പ്രയോജനം. ശരീരം നമ്മൾ എങ്ങനെ സൂക്ഷിച്ചാലും, ഒന്ന് ശരീരം സൂക്ഷിക്കണ്ടെന്ന് ഞാൻ പഠിപ്പിക്കരുത് ആരെയും. ശരീരം സൂക്ഷിക്കണം, ഹെൽത്തി കോൺഷ്യസ് ആകണം, എക്സസൈസ് ചെയ്യണം, പക്ഷെ ഇതൊക്കെയും നമ്മളുടെ സെമിറ്ററി വരെ നമ്മൾ ഇവിടെ നമ്മളെ ഇതൊക്കെ പ്രയോജനപ്പെടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ ശരീരം കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. നമ്മൾ വെളുത്തിരുന്നാലും കറുത്തിരുന്നാലും ചുമന്നിരുന്നാലും മുഖം ചരിത്രമായിരുന്നാലും റൗണ്ടായിരുന്നാലും എങ്ങനെയായിരുന്നാലും ഇതൊന്നും മുകളിലെ ജീവിതത്തിന് ആധാരമല്ല. അവിടുത്തെ ജീവിതത്തിന് എന്താണ് ആധാരം? ദൈവഭക്തി. അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം പറയാൻ വാക്യം. ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഭക്തിയായിട്ട് ജീവിക്കുന്നവന് വരുവാനുള്ള ലോകത്തിലും ആ ജീവിതം കണ്ടിന്യൂ ചെയ്യുവാൻ തക്കവണ്ണം പറ്റും. ഈ ലോകത്തിൽ എങ്ങനെയും ജീവിക്കാം എന്ന് ഞാൻ ഓർത്തഡോക്സുകാരനാണ്. ഞാൻ ചത്തു കഴിഞ്ഞാൽ എന്റെ മക്കളോ പള്ളിയിലെ അച്ഛനോ ഒക്കെ ദൂരം വെക്കും, പ്രാർത്ഥിക്കും, എനിക്ക് അവിടെ രക്ഷപ്പെടാം, ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കാം. വല്ല പ്രയോജനം ഉണ്ടാകുമോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സഭ പഠിപ്പിക്കുന്നുണ്ടെന്നും എനിക്ക് വിശ്വാസമില്ല. നമ്മളുടെ ജീവിതത്തിലെ ഭക്തി നമുക്കുണ്ടാകും. ആ ഭക്തിയിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനാണ് മരണാനന്തരമായ ധൂപവും പ്രാർത്ഥനകളും ഒക്കെ ഉള്ളത്. ഭക്തിയുള്ളൊരു ജീവിതം നയിക്കുമ്പോൾ വീഴ്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടാകാം. അതിനെയൊക്കെ ദൈവം ക്ഷമിക്കുവാൻ തക്കവണ്ണമാണ് നമ്മുടെ പ്രാർത്ഥനകള് നാം ഉരുവിടുന്നതും നമുക്ക് വേണ്ടി മറ്റുള്ളവര് ഉരുവിടുന്നതും എന്നുള്ളത് ഓർക്കണമേ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ആ ഭാഗം കൂടെ ഞാൻ അങ്ങ് വിടാം. ഒന്ന് തിമോത്തിയോസിന് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഒരു വാണിംഗ് കൂടെ പറയുന്നുണ്ട്. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 5-ാമത്തെ വാക്യം.
അസൂയ, ചണ്ട, ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥ വ്യാദം എന്നിവ ഉള്ളവയാകുന്നു.
അവർ
ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു.
ഇവിടെ ദൈവഭക്തിയെ മറ്റൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എന്തുവാ? ആദായം ആയിട്ട്. ദൈവഭക്തി ആദായമായി ഉപയോഗിക്കുന്ന ഒരു കൂട്ടരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതിന്റെ മുൻ വാക്യം കൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം. 3-ാം വാക്യം മുതൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യഥാ ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് ചീർത്തിരിക്കുന്നു. അവയാൽ ചണ്ട, ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധികളും ത്യാഗികളുമായ മനുഷ്യരുടെ ഭർത്തവാദം എന്നിവയുള്ള വാക്കുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. അപ്പം ദൈവഭക്തി കാണിക്കുന്നവര് അത് യഥാർത്ഥ ദൈവഭക്തി ആണോ എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളില് ദുസ്സംശയങ്ങളും ദുർബുദ്ധികളും സത്യ ഇല്ലാത്തവരും ഒക്കെ ഭക്തി ഉണ്ട് എന്ന് പറയുന്നതില് അല്പം അപകടം ഒളിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണമേ, ശ്രദ്ധിക്കണമേ. അതുകൊണ്ട് ഞാൻ നിങ്ങളും ഒക്കെ ഞായറാഴ്ച ആചരിക്കുന്നവരും എല്ലാ ദിവസവും ഒരുപക്ഷെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നവരും ഒരുപക്ഷെ ഈ നോയമ്പ് നോക്കുന്നവരും ഒക്കെയുമായിരിക്കാം. പക്ഷേ അതിന്റെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തിലെ ദുർബുദ്ധിയും ദുസ്സംശയങ്ങളും അസൂയയും ചണ്ടയും ദൂഷണവും ഒക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളുടെ ഭക്തി യഥാർത്ഥ ഭക്തിയല്ല, അത് ഒരു സൂത്രഭക്തിയാണ് എന്ന് വചനം നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളതും കൂടി ഓർക്കണമേ. അതുകൊണ്ട് ആ ഭാഗം ഞാനിവിടെ വിടുകയാണ്. ഭക്തി എന്നുള്ളത്, ദൈവഭക്തി ഒരു മനുഷ്യന്റെ ആത്മീയ ജീവിതത്തിലെ ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് നമുക്ക് കയറുവാൻ തക്കവണ്ണമുള്ളതായ ഗോമണിയുടെ ഒരു പടിയായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കണം. അതോടൊപ്പം തന്നെ 7-ാമത്തെ കാര്യം പറയുന്നത് ബ്രദർലി കൈൻഡ്നസ്, ബ്രദർലി ലവ്, സഹോദര്യ പ്രീതി, സഹോദര്യ സ്നേഹത്തെ പറ്റിയാണ്. ഗ്രീക്കിൽ അതിന് അമേരിക്കയിലൊരു സ്ഥലപ്പേരുണ്ട്. ഗ്രീക്കിൽ ആ വേർഡാണ് പറയുന്നത് ഫിലാഡെൽഫിയ. ഫിലാഡെൽഫിയ എന്ന് പറയുന്നത് സഹോദര്യ സ്നേഹം. സഹോദര്യ സ്നേഹമാണ് ഇതിന്റെ മറ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആധ്യാത്മിക ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ കൂട്ടാവകാശികളാകുവാൻ തക്കവണ്ണം പൗലോസ്ലീഹ നമ്മെ ക്ഷണിക്കുമ്പോൾ നമുക്ക് നമ്മളോട് പറയുന്ന ഒരു ആഹ്വാനം സഹോദര്യ സ്നേഹത്തെ പറ്റി, സഹോദര്യ പ്രീതിയെ പറ്റിയാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കുകയാണെങ്കിൽ
സഹോദര പ്രീതിയാൽ തമ്മിൽ സായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളു.
ഈ ആധ്യാത്മിക ജീവിതത്തിൽ ചില മത്സരങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു മത്സരമാണ് സഹോദര സ്നേഹത്തില് മത്സരിക്കണം. സഹോദരൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അവനെ സ്നേഹിക്കും എന്നുള്ള മത്സര ബുദ്ധി വേണമെന്നാണ് പരിശുദ്ധ പൗലോസ് ശ്ലീഹ റോമർ ചെയ്ത ലേഖനത്തിൽ കൂടി നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുകയും നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കൂടുന്ന സമൂഹം, നമ്മുടെ ദേവാലയം ഇവയൊക്കെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ എങ്ങും പോകാതെ നമ്മളിലുള്ളതായിരിക്കുന്ന സാഹോദര്യ സ്നേഹത്തെ അളക്കുവാൻ തക്കവണ്ണം നമുക്ക് പറ്റും. അടുത്ത ഞായറാഴ്ച പള്ളിയിൽ നിന്ന് പോവുക, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ വീട്ടിലെ തന്നെ കാര്യങ്ങളൊന്ന് ചിന്തിക്കുക, നമ്മൾ എത്രമാത്രം സാഹോദര്യ സ്നേഹമുണ്ട്. അടുത്ത് നിൽക്കുന്ന സഹോദരനെ കാണുവാൻ കണ്ണില്ലാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സേവിപ്പാൻ കഴിയുമെന്ന് നമുക്ക് ദൈവവചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സഹോദര പ്രീതിയിൽ നമ്മൾ സായിപുണ്ട് അന്യോന്യം ബഹുമാനിക്കുന്നതിൽ മത്സരിക്കുന്നവരാകണം എന്നുള്ളതാണ് റോമാലേഖനം 12:10 പൗലോസ് ശ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നു. തെസ്സലോനിക്കേ 1:9-11 കാര്യങ്ങൾ ഒന്ന് വായിക്കാം. 1 Thessalonians 4:9-11.
സഹോദര പ്രീതിയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കദോന്യയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ. എന്നാൽ സഹോദരന്മാരെ, അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണം എന്നും പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുട്ടില്ലാതിരിക്കാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണമെന്നും നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു.
നല്ല ഒരു ഉപദേശമാണ് പൗലോസ് ശ്ലീഹ അവിടെ പറയുന്നത്. സഹോദര പ്രീതിയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത് അറിയാമോ? നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ആ സഹോദര സ്നേഹം ദൈവത്തിന്റെ ഉപദേശം പ്രാപിച്ചത് മാത്രമല്ലാതെ അവിടെ അത് പ്രത്യേകമാർ പറയുന്നുണ്ട്, അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കദോന്യയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് എഴുതിയിരിക്കുന്നത് അപ്പം ആർക്കു വേണ്ടിയാണ്? ഇത് ശ്ലോമോശനും നമുക്ക് വേണ്ടിയും പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കരക്ക് എഴുതിയെന്ന് പറയുന്നത് നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണെന്നുള്ളത് അന്നത്തെ വ്യക്തമായിട്ടുള്ള കാര്യം. സഹോദര പ്രതിയെപ്പറ്റി നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. മക്കദോന്യയിൽ എങ്ങുമുള്ള സഹോദരനൊക്കെയും നിങ്ങൾ അങ്ങനെ ആചരിച്ചു പോരുന്നല്ലോ. എന്നാൽ സഹോദരന്മാരെ, അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണം. അപ്പോ അതിനകത്ത് കുറവ് ഒട്ടും ഉണ്ടാകരുത് എന്ന് അവരെ ഉപദേശിക്കാനാണ് എഴുതുന്നത്. അതിൽ കൂടുതൽ വർദ്ധിച്ചു വരണം. മക്കദോന്യയിൽ മാത്രമല്ല, എവിടെയുമുള്ള സഹോദരന്മാരോട്. എന്നാൽ സഹോദരന്മാർ, അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണമെന്നും പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനു മുട്ടില്ലാതിരിക്കാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേറെ ചെയ്യുവാനും അഭിമാനം തോന്നണം എന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കും. അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾക്ക് ഇവിടെ അവിടുത്തെ പ്രസക്തമല്ല എങ്കിൽ തന്നെയും പൗലോസ് ശ്ലീഹ പറയുകയാണ്, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് മറ്റുള്ളവരുടേതൊന്നും മോഹിക്കാതെ സ്വന്തം കാര്യം സ്വയമായി അധ്വാനത്തെ കൂടി നോക്കണം. അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കി മാത്രം ജീവിക്കണമെന്നല്ല പറയുന്നത്. അവനവന്റെ ആവശ്യമുള്ളത് അവനവന് അധ്വാനിച്ച് ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളതാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്ന സഹോദര പ്രീതി, ഇത് പഠിക്കുക മാത്രമല്ല, തെസ്സലോനിക്കാരെ പോലെ അവർ മക്കദോന്യക്കാരെ സ്നേഹിച്ചതുപോലെ നമുക്ക് ഈ അമേരിക്കൻസിനെയും നമ്മുടെ ഇന്ത്യക്കാരെയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ പള്ളിയിലുള്ളവരെയും നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കും. എനിക്ക് പലപ്പോഴും എന്നെ അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് അമേരിക്കയിൽ ഒത്തിരി പള്ളികളൊക്കെ വളർന്നിട്ട് പറയേണ്ട കാര്യമല്ലെങ്കിലും നമ്മുടെ സ്ത്രീജനങ്ങൾ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഭാഗങ്ങളായതുകൊണ്ട് പറയുക, പല പള്ളികളും പല സ്ഥലങ്ങളിലും വളർന്നത് എങ്ങനെയാ? വിശ്വാസത്തിന്റെ ആധിക്യം കൊണ്ടാണോ, സഹോദര സ്നേഹം കൊണ്ടാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും ആ പള്ളിയിൽ ഞാൻ പോകത്തില്ല. അതെന്താ? അവിടെ അവനുണ്ട്. ഒരു പള്ളിയിൽ നമുക്ക് നിൽക്കുന്നതിന് ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ഒരുത്തന്റെ അടുക്കൽ പോയി നിൽക്കുക, മറ്റൊരുത്തന്റെ അടുക്കൽ അവനോട് എനിക്ക് മാനസികമായിട്ട് അടുപ്പമില്ല, കൈസൂര്യ കൊടുക്കാൻ ഒക്കെയില്ല. ഇതാണ് എന്റെയും നിങ്ങളുടെയും മനോഭാവമെങ്കിൽ നമ്മള് ദൈവ സ്വഭാവത്തിന് കൂട്ടവകാശികളാണെന്ന് എങ്ങനെ പറയുവാൻ നമുക്ക് സാധിക്കും? അതുകൊണ്ട് ഈ സഹോദര പ്രീതി എന്ന് പറയുന്നത് മക്കദോന്യക്കാരെ തെസലോനിയക്കാരെ സ്നേഹിച്ചതുപോലെ നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റുകയില്ല എങ്കിൽ ദൈവിക സ്വഭാവത്തിന് കൂട്ടാവകാശികളാകുവാൻ നമ്മുടെ ആഗ്രഹം ഇപ്പം നമ്മൾ നിർത്തിവെക്കണം എന്ന് ഓർപ്പിക്കുക. അതുകൊണ്ട് ദൈവ സ്വഭാവത്തിന് കൂട്ടാവകാശികളാകുവാൻ പത്രപത്രിക നമ്മെ ആഹ്വാനം ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന അടുത്ത ഒരു പടവാണ്, അടുത്ത ഒരു സ്റ്റെപ്പാണ് ഈ സഹോദര്യ സ്നേഹം നമുക്ക് ഉണ്ടാകുന്നത്. അതിന്റെ താഴെ പറയുന്നുണ്ട്, അതിഥി സൽക്കാരത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതിഥി സൽക്കാരം സഹോദര പ്രീതിയിൽ വരുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ വ്യാഴാഴ്ച നോയമ്പിന്റെ ഉച്ചപ്രാർത്ഥനയില് ഒരു ബോവുസായി ഒരു സ്റ്റാൻസ ഇങ്ങനെയുണ്ട്, ഒരു വിശക്കുന്നവൻ നിന്റെ അടുക്കൽ ഭക്ഷണം ചോദിക്കുമ്പോൾ മോനെ നിന്നെ ദൈവം അനുഗ്രഹിച്ച് ദൈവം നിനക്ക് ഭക്ഷണം തരുമെന്ന് പറയുന്നതിനകത്ത് നിനക്ക് ഒരു പ്രയോജനമില്ല, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറയുന്നതിലല്ല, മറിച്ച് അവന് ഭക്ഷണം കൊടുത്തിട്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോഴാണ് അതിന്റെ പൂർണ്ണത ഉണ്ടാകും. അല്ലാതെ നിന്നോട് ഭക്ഷണം ചോദിക്കുന്നവനെ ദൈവം നിനക്ക് തരുമെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ച് നമ്മുടെ നല്ല വാക്കുകൾ കൊണ്ട് വിടുന്നതിലല്ല നമ്മളുടെ സഹോദര സ്നേഹം ഉള്ളത്. നോയമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആംഗിരി. നമ്മൾ ദാനം ചെയ്യുക, മറ്റുള്ളവർക്ക് കൊടുക്കുക. നമ്മുടെ ഭക്ഷണം എന്തിനാ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ആ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ അത് ഇല്ലാത്തവർക്ക് വേണ്ടി കൊടുക്കുവാൻ സഭ പഠിപ്പിക്കുകയാണ്, വേദവസ്ത്രം പഠിപ്പിക്കുകയാണ്. ഉപവാസം അതാണ്. അതല്ലാതെ ആ ഫുഡോ നമ്മുടെ സേവിങ്സ് ആയിട്ട് മാറുകയാണെങ്കിൽ ആ സേവിങ്സ് മഞ്ഞ ക്രിമിച്ചതുപോലെ അത് ക്രിമിയായിട്ട് അത് അഴുക്കായിട്ട് പോവുക മാത്രമേ ഉള്ളൂ എന്നും കൂടി ഓർക്കണമേ. അതുകൊണ്ടാണ് തന്നെ പല പള്ളികളിലും നോയമ്പില് ലണ്ടൻ ചാരിറ്റി ഒക്കെ വെച്ചിരിക്കുന്നത്. ആ ഒരു അർത്ഥത്തില്ല, കാരണം നമ്മുടെ ഉപവാസത്തിന്റെ നമ്മളുടെ ഏർണിംഗ് ആൻഡ് സേവിങ്സ് അത് പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദര പ്രീതിയില് ഉള്ളതായ ഒന്നാണ് അതിഥി സൽക്കാരം. നമ്മുടെ ഭവനത്തിൽ വരുന്നവരെ വരാത്തവരെയും നമ്മൾ ആരെയെല്ലാം എങ്ങനെ സൽക്കരിക്കണമെന്നുള്ളത് അതിഥി സൽക്കാരത്തിൽ വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു സഹോദര പ്രീതി നമുക്ക് സായിപൂണ്ട് പ്രവർത്തിക്കുന്നവരായി നമുക്ക് ആകുവാൻ തക്കവണ്ണം സാധിക്കണം. എന്റെ സമയം കഴിഞ്ഞു തന്നെ ഒരു കാര്യം കൂടി സ്നേഹത്തെ പറ്റി ഞാന് ഒട്ടും തന്നെ പറയേണ്ടതായ കാര്യമില്ല. അത് ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പാരമ്യമാണ്. ദൈവ സ്വഭാവത്തിലേക്ക് എന്നെയും നിങ്ങളെയും ദൈവം ക്ഷണിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹമാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ദൈവത്തിന്റെ സ്നേഹം പ്രകടമാക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ്. മനുഷ്യൻ പാപം ചെയ്ത് അധർമ്മികളായി പിശാചിന്റെ അടിമത്തിലായി കഴിഞ്ഞപ്പോൾ അവനെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം മനുഷ്യരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം താണ് ഇറങ്ങി വന്ന് അവന് ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യൻ രക്ഷിക്കുക. ഇതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ ഒന്നും തന്നെ കൊടുക്കാതെ ദൈവം നമ്മെ സ്നേഹിച്ച്, ദൈവം നമ്മെ ആരോലിച്ച്, നമ്മെ ഈ കുപ്പയിൽ നിന്ന് നമ്മെ ഉയർത്തി സ്വർഗസിംഹാസനങ്ങളിലേക്ക് നമ്മെ കയറ്റുന്ന ആ ഒരു ദൈവസ്നേഹം, ആ ദൈവസ്നേഹത്തിലേക്ക് വരുവാൻ തക്കവണ്ണതായ ആ ഒരു വലിയ ആഹ്വാനമാണ് അത്. ആ സ്വഭാവത്തിന്റെ കൂട്ടവകാശികളാകുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നുള്ളതാകുന്നു ഏറ്റവും വലിയ കൽപ്പന. അതാണല്ലോ യേശുക്രിസ്തു പറഞ്ഞത്, പുതിയ ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ സാധാരണ പള്ളികളിൽ പ്രസംഗിക്കും, ചോദിക്കും എന്താണ് ഇതിനകത്തെ പുതുമ. നിങ്ങൾക്ക് ഉത്തരം പറയാൻ ഇപ്പം പറ്റുകയില്ലെങ്കിലും നിങ്ങൾ മനസ്സിൽ പറയാ എന്താ ഇതിനകത്തെ പുതുമ. ക്രിസ്തു പറഞ്ഞു ഞാൻ പുതിയ ഒരു കൽപ്പന തരുന്നു. എന്തുകൊണ്ടാണ് ക്രിസ്തു അങ്ങനെ പറഞ്ഞത്? പഴയ കൽപ്പനയിലുണ്ട് നിന്റെ സഹോദരനെ, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പൊ സ്നേഹത്തിന്റെ കൽപ്പന ആദ്യത്തെ 10 കൽപ്പനയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യേശു ക്രിസ്തു പറഞ്ഞത് ഞാൻ പുതിയൊരു കൽപ്പന തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അവിടെ ക്രിസ്തു സ്നേഹിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. ക്രൂസിലെ മരണത്തോളം താന്ന് നമ്മെ സ്നേഹിച്ച് നമ്മെ വീണ്ടെടുത്തു. ഒരു സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ അധികമായ സ്നേഹം ഒന്നുമില്ല. യേശു ക്രിസ്തു അത് ചെയ്തു. ക്രൂസിലെ മരണത്തിൽ കൂടി നമ്മെ എല്ലാവരെയും സ്നേഹിച്ച്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് പുതിയ ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. പഴയ സ്നേഹത്തിന്റെ കൽപ്പനയല്ല ഇവിടെ, പുതിയ സ്നേഹമാണ്. ഒരു സഹോദരന് വേണ്ടി ജീവൻ കൊടുക്കുന്ന സ്നേഹം. ആ സ്നേഹത്തിലേക്കാണ് പത്രോസ് ലീഹ, ആ ദൈവ സ്വഭാവത്തിലേക്ക് വളരുവാനാണ് ഈ വക കാര്യങ്ങള് പറഞ്ഞത്. ഇനിയും പല കാര്യങ്ങൾ അതിനകത്ത് പറയുവാനൊക്കെ ഉണ്ടെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും സമയം ഒരു അല്പം കൂടെ എടുക്കാൻ പെട്ടെന്ന് ഒന്ന് തീർക്കാമെന്നായിട്ട് ഞാൻ ഇന്ന് ശ്രമിക്കുകയാണ്. വീണ്ടും ഇവിടെ ധാരാളം കാര്യങ്ങൾ പറയുന്നതിൽ, ഇവിടെ 8 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ വിശ്വാസം, വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരത, ഭക്തി, സഹോദര പ്രീതി, സ്നേഹം എന്നീ വക കാര്യങ്ങളിൽ കൂടി ദൈവ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ നമുക്ക് ഇടവരും. ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞു, എന്റെ അവസാനം ഞാൻ പറയാമെന്ന് പറഞ്ഞതിന്റെ ആ ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. യേശു ക്രിസ്തുവിന്റെ ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. അവയില്ലാത്തവന് കുല്ലനത്രേ, അവൻ ക്രിസ്തു ദൃഷ്ടിയുള്ളവനാണ്. അപ്പോൾ ഈ വക കാര്യങ്ങൾ നമുക്ക് ഇല്ല എങ്കിൽ നമ്മള് ക്രിസ്തു ദൃഷ്ടിയുള്ളവർ, കാഴ്ചയില്ലാത്തവർ, മങ്ങിയ കാഴ്ചയുള്ളവര്, അങ്ങനെയുള്ളവരായി തീരും. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതിന് വസ്തുതയാണ്. കുള്ളനായി ജനിച്ചവൻ, അവൻ എന്തിനാണ് കുള്ളനായി ജനിച്ചതെന്ന് ചോദിക്കുന്ന ചോദ്യമൊക്കെ ഉണ്ട്. വാസ്തവത്തില് ആ കുള്ളന്റെ സ്ഥാനത്ത് നമ്മൾ കണ്ണ് കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവര്, പവർ കൂട്ടിയും കുറച്ചുമുള്ള ഗ്ലാസും ഒക്കെ വെക്കുന്നവർ നമുക്ക് കാഴ്ചയുണ്ടെന്ന് പറയും. പക്ഷേ ഒന്ന് ഓർക്കണമേ, സ്പിരിച്വലി നമ്മള് ബ്ലൈൻഡ് ആണ് എന്നുള്ളത്. ഈ വക കാര്യങ്ങളെന്ന് കേട്ടപ്പോൾ വിശ്വാസം, വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരത, ഭക്തി, സ്നേഹം, സഹോദര പ്രീതി, ഇനി എന്തെല്ലാം നമുക്കുണ്ട്? ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ നമ്മുടെ കാഴ്ച മങ്ങിയവരാണ്. അതുകൊണ്ട് കാഴ്ച കൂട്ടുവാൻ നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിക്കും. പിന്നെയും പറയുന്നു, തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനാണ്. മുമ്പിലത്തെ പാപം എന്ന് പറഞ്ഞ എന്താ ഇവിടെ പറയുന്ന അറിയാമോ? വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുൻപ് അവൻ പാപി, വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുൻപുള്ള കാര്യത്തെ പറ്റിയുള്ള പാപമാണ് പറയുന്നത്. അവന്റെ മുൻപിലത്തെ പാപത്വങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ എന്നിവിടെ പറയും. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പി. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അത് വളരെ അടിവരയിട്ട് പത്രോസ് ലീഹ പറയുകയാണ്, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ അധികം ഫലം കായ്ക്കും. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ. നമ്മളെ സ്ഥിരതയുള്ളവർ, ഇവിടെ ഇടറിപ്പോകുക എന്നുള്ള വാക്ക് വളരെ ശ്രദ്ധേയമായിട്ട് പൗലോസ് അവിടെ ഉപയോഗിച്ചിരിക്കും. നിങ്ങൾ ഒരിക്കലും ഇടറിപ്പോകാം. പിന്നെ സാത്താന് നിങ്ങളെ ഇടർച്ചക്ക നിങ്ങളെ കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല. പിന്നെ സാത്താൻ വന്ന് നിങ്ങളെ പരീക്ഷിക്കാൻ ഒക്കെയില്ല. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് 3 പരീക്ഷണം പറഞ്ഞു ചോദിച്ചു, അവരുടെ അടുക്കുകയാണ്. മൂന്നിലും ഫെയിലായപ്പോ പിന്നെ ഒരിക്കലും വന്നിട്ടില്ല. അപ്പോ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിന്റെ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അതുകൊണ്ടാണ് പൗലോസ് ലീഗ ധൈര്യമായിട്ട് പറഞ്ഞത്, ഇനി ഞാന് അതിനുവേണ്ടി നോക്കി പാർത്തിരിക്കുകയാണ്, ഞാൻ വിശ്വാസം കാത്തു, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ ആ വാടാത്ത കിരീടം പ്രാപിക്കുവാൻ വേണ്ടി ഞാന് നോക്കിയിരിക്കുകയാണ് എന്ന് പൗലോസ് ലീഗ സധൈര്യം പറയുവാൻ തക്കവണ്ണം കാരണം ക്രിസ്തുവിലുള്ളതായിരിക്കുന്ന വിശ്വാസത്തിലെ സ്ഥിരതയോടെ ഓടി ദൈവിക പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞ് ഇന്ദ്രിയത്തെ ജയിച്ച് സ്ഥിരത കൊണ്ട് ദൈവഭക്തിയിൽ സഹോദരങ്ങളെ സ്നേഹിച്ചും സ്നേഹം ആചരിച്ചും ഭക്തിയോടെ ജീവിച്ച ഒരു മനുഷ്യനാണ് പറയുന്നത്, ഇനി എനിക്ക് നീതിയുടെ മാടാത്ത കിരീടം പ്രാപിപ്പാനായിട്ട് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും ആ ഒരു ഉറപ്പ് ലഭ്യമാകുവാൻ തക്കവണ്ണം പത്രോസ് ലീഗ പറയുന്നത് പോലെ ദൈവത്തിന്റെ സ്വഭാവത്തിന് കൂട്ടവകാശികളായി തീരുവാൻ നമ്മുടെ ജീവിതത്തില് നമുക്ക് ഇടയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഇത് നമുക്ക് എനിക്കും നിങ്ങൾക്കും പ്രയോജനപ്പെടുന്നുവെങ്കിൽ ദൈവം നാമം മഹത്വീകരിക്കപ്പെടട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതിനുവേണ്ടി എന്നെ ക്ഷണിച്ച നമ്മുടെ ശാന്തമ്മയാൻ്റെയോടും ഉള്ള ഇതിന്റെ പ്രധാന സംഘാടകരോടും ഒക്കെ ഉള്ള കാര്യത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വാർത്ത നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നു ചേർന്ന് ശുദ്ധമുള്ള പിതാവ് എന്നുള്ള പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള പിതാവ്, ശുദ്ധമുള്ളതിന്റെ തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊണ്ടണമേ. രക്ഷിതാവായ പുത്ര ദൈവമുള്ളതിന്റെ സ്ലീപായ ഞങ്ങളെ നീ മറച്ചുകൊണ്ടണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ളതിന്റെ കുടിയിരിപ്പിന് ഭവനങ്ങളായി ഞങ്ങളെ ക്ഷമിക്കണമേ. ദൈവമായ കർത്താവെ, നേരമൊക്കെയിലും കാലമൊക്കെയിലും എല്ലാ സമയങ്ങളിലും നിന്റെ ദൈവത്വത്തിന്റെ ചെറിയ കീഴിൽ ഞങ്ങളെ മറച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വർഗീയനായ കർത്താവെ, ഞങ്ങൾ കേട്ട വചനങ്ങളും എല്ലാം ഞങ്ങളുടെ ആത്മീയ വർധനയ്ക്ക് അത് ഇടയാക്കണം. നിന്റെ വചനത്തിൽ ഞങ്ങൾക്ക് സ്ഥായിവുണ്ട്. നിന്നോടുള്ള ഭക്തിയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണം. പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. സഹോദര പ്രീതി ഞങ്ങളിൽ ഉരുവാക്കണം. സ്നേഹം ഞങ്ങളിൽ നിന്ന് ജ്വലിക്കുവാൻ തക്കോണ ഇടയാക്കണം. അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം ഏവരുടെ മേലും നമ്മൾ ശുശ്രൂഷിച്ച വചനത്തോടുകൂടി നമ്മുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും, പ്രത്യേകിച്ച് മർദ്ദമറിയും സമാജം സംഘടനകളുടെ മേലും, ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും എപ്പോഴും എല്ലായ്പ്പോഴും എന്നും നീക്കൊണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. എല്ലാവരോടും ഒരു നന്ദി അറിയിക്കുന്നു.
താങ്ക് യു സോ മച്ച്. അച്ഛൻ ശരീര അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ടും വളരെ ഭംഗിയായിട്ട് ഒരു ക്ലാസ് എടുത്ത് ഞങ്ങളെ ധന്യമാക്കിയതിന് എംഎംഎസിന്റെ നാമത്തിലുള്ള എല്ലാ നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. അതോടുകൂടി അച്ഛന് ഹാപ്പി ബിലേറ്റഡ് ബർത്ത്ഡേ വിഷു. താങ്ക് യു സോ മച്ച്.
താങ്ക് യു. ജിജി ആണോ ഈ പറയുന്നല്ല?
അതെ അതെ
ജിജി, എനിക്ക് നേരത്തെ തോന്നിയ സൗണ്ടും ഉണ്ട്. താങ്ക് യു.
ഓക്കെ, ഗുഡ് നൈറ്റ്.